studying in the Word of God, in the book of Ephesians. We're studying the scriptures book by book, verse by verse. And we are now in Ephesians chapter 6. And the text is Ephesians chapter 6, verses 10 to 14.
ഇഫസ്യരിലെ ലേഖനത്തിൽ നമ്മുടെ പഠനം തുടരാം. ദൈവവചനത്തിൽ പുസ്തകത്തിൽ എല്ലാ വാക്യങ്ങളും വിട്ടുകളയാതെ നാം പരിശോധിക്കുകയാണ്. ഇന്ന് 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നാം പരിശോധിക്കുന്നത്.
Finally, be strong in the Lord and in the strength of his might.
ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ.
Put on the whole armor of God that you may be able to stand against the schemes of the devil.
പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി.
For we do not wrestle against flesh and blood, but against the rulers, against the authorities, against the cosmic powers over this present darkness, against the spiritual forces of evil in the heavenly places.
നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ.
Therefore take up the whole armor of God that you may be able to withstand in the evil day, and having done all to stand firm.
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളി.
Stand therefore having fastened on the belt of truth and having put on the breastplate of righteousness.
നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും നിൽപ്പീൻ.
Let's bow our heads in prayer.
നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
Gracious God, our loving heavenly Father, we thank you once again for this evening when we have access to your throne room by the blood of Jesus Christ your son.
നിരപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് കൃപാസനത്തിന്റെ അടുത്തേക്ക് പ്രവേശനം തന്നിരിക്കുന്നു. കഥാവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഈ സന്ധ്യാസമയം അടുത്തു വരും.
You are a loving heavenly Father.
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ്.
And we thank you, Lord, you are the God of glory, that you love us so much and you held back nothing from us. You gave us your only son.
കഥാവേ, ഈ തേജസ്സേറിയ ദൈവം എങ്കിലും കഥാവേ, ഞങ്ങളോട് കരുണ തോന്നിയിട്ട് നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയല്ലോ.
Blessed Lord, all things were created by you, through you, and for you. Yet you left glory, you came, you took upon yourself human flesh.
സകലവും സൃഷ്ടിച്ചവൻ നീയാണ്. സകലവും നിനക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും നീ ജഡശരീരം ധരിച്ച് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നുവല്ലോ.
We thank you, in that perfect sinless body you paid the penalty for our sin, and you took upon your sinless body.
പാപമേറിയ പാപമില്ലാത്തതിന്റെ തികവേറിയ ശരീരത്തിൽ കഥാവേ, ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് നീ വഹിച്ചുവല്ലോ. അതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കഥാവേ, നീ ഞങ്ങളുടെ ലജ്ജ വഹിച്ചു, ഞങ്ങളുടെ നിന്ദ വഹിച്ചു, ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഒക്കെയും നീ വഹിച്ചു ഏറ്റെടുത്തതിനായിട്ട് നന്ദി പറയുന്നു. കഥാവേ, അനുഗ്രഹം ഞങ്ങൾ പ്രാപിക്കേണ്ടതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു. കഥാവേ, നിന്റെ മരണത്തില്, നിന്റെ ഉയർത്തെഴുന്നേൽപ്പില്, നിന്റെ സ്വർഗാരോഹണത്തില്, നിന്റെ മഹത്വീകരണത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തി, ഞങ്ങളെയും നിന്നോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി
പറയും.
സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതുമായ സകല നാമത്തിനും മേലായ, അത്യന്തം മേലായ നാമം നിനക്ക് നൽകി, അതിന് മീതിയൊക്കെയും നിന്നെ ഇരുത്തിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. കഥാവ്, നിന്നോടുകൂടെ ഞങ്ങളെയും നീ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് നിനക്ക് നന്ദി
പറയും.
കഥാവ്, ദൈവത്തിൽ ക്രിസ്തു യേശുവിൽ ഞങ്ങളുടെ ജീവൻ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യും.
ഞങ്ങൾ ദൈവത്തിന്റെ അവകാശവും ക്രിസ്തുനോടുകൂടെ കൂട്ടവകാശികളും ആകിയാൽ ഞങ്ങൾ നിനക്ക് നന്ദി
പറയും.
കഥാവെ, പിശാചിന്റെ വഴി വഴി പ്രവൃത്തികളെ അഴിപ്പാൻ നീ ലോകത്തിൽ വന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കാൽവരി ക്രൂശിൽ നിന്റെ യാഗത്താൽ നീ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യും.
നിന്റെ ആത്മാവിനാൽ നീ ഞങ്ങളെ മുദ്രയിട്ടുവല്ലോ. നിത്യജീവനെന്ന ദാനം നിങ്ങൾക്ക് നൽകിയല്ലോ. കഥാവെ, നിന്റെ സ്വരൂപം, നിന്റെ സ്വഭാവത്തിന് ഞങ്ങളെ അനുരൂപരാക്കി തീർത്തുവല്ലോ. നിന്റെ സ്വഭാവം ഞങ്ങളുടെ ഉള്ളിൽ നീ ആക്കി വെച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി. യേശുവേ, നിനക്ക് നന്ദി. നിന്റെ സിംഹാസനത്തിന് മുമ്പായി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, വണങ്ങുന്നു. തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണം. കഥാവെ, ഞങ്ങളൊരു പോരാട്ടത്തിലാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. കഥാവെ, ഞങ്ങൾ ജയാളികളായി നിൽക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു.
ഹല്ലേലൂയ.
കഥാവെ, നിന്റെ വിശുദ്ധ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. നടത്തുന്നു. പരിശുദ്ധാത്മാവേ കടന്നു വരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. Now in our study in the remaining part of Ephesians chapter 6 beginning from this verse 10
patham vakyam mudal Ephesians lekhanathinte avasana bhagam vareulla nammude padhanathil
we will realize we are in a battle
naam oru poraattathilana ennullathu thirichari.
You see, once you become a child of God
naam deiva makkalayi theerna shesham
having been bought with the blood of Jesus
yesu christinte rakthathal vila kodutha vaangapetta shesham
sealed by the Holy Spirit
parishuddhaatmavinal mudra idappettathinu shesham
regenerated through the Holy Spirit
parishuddhaatmavinal punarjanam praapicha shesham
sooner or later you will discover
and ആദ്യം താമസിക്കുന്നതിന് മുമ്പായി നാം ഒരു കാര്യം തിരിച്ചറിയുവാനായിട്ട്
ആരംഭിക്കും.
ക്രിസ്തീയ ജീവിതം ഒരു കളിസ്ഥലമല്ല, ഒരു പോരാട്ടത്തിന്റെ കളമാണ് എന്ന് നാം
തിരിച്ചറിയും.
ഒരു യഥാർത്ഥമായ ശത്രുവിനെയാണ് നാം അഭിമുഖീകരിക്കുന്നത് എന്ന് നാം
തിരിച്ചറിയും.
നമ്മേക്കാൾ വളരെ ശക്തനായ ഒരു ശത്രു, കർത്താവ് അവനേക്കാൾ ഉന്നതനാണ് താൻ.
Without Jesus Christ in you.
കഥാവാ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നില്ല എങ്കിൽ ഈ ശത്രുവിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് അസാധ്യമാണ്.
By yourself you cannot face it.
നമുക്കായി തന്നെ അവനെ അഭിമുഖീകരിക്കുവാനായിട്ട് പാടുള്ള കഴിവുള്ളതല്ല.
Because the enemy is much stronger.
കാരണം അവൻ നമ്മേക്കാൾ ഏറെ ശക്തനായ ശത്രു.
So the only way you can fight this enemy.
ഈ ശത്രുവിനെ നേരിടുവാനുള്ള ഏക മാർഗം
is with Jesus Christ in you.
കഥാവാ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുക എന്നുള്ളതാണ്.
And you depend entirely on Jesus.
യേശു ക്രിസ്തുവിൽ തന്നെ സമ്പൂർണമായിട്ടും ആശ്രയിക്കുക എന്നുള്ളതാണ്.
Because
കാരണം അവൻ നമ്മിൽ വസിക്കുന്നത് കൊണ്ട് ഈ പോരാട്ടം അവൻ നമുക്ക് വേണ്ടി പോരാടും. പൗലോസ് അപ്പോസ്തലൻ യുദ്ധക്കളത്തിലെ പദപ്രയോഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ശത്രുക്കളോടുള്ള ഈ പോരാട്ടത്തെ അവൻ അങ്ങനെയാണ്
വിശദമാക്കുന്നത്.
പോരാട്ടക്കളത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ ഈ എഴുത്ത് എഴുതുമ്പോൾ ഒരു റോമൻ പടയാളിയോടൊപ്പം താൻ ബന്ധിതനാണ് എന്ന കാര്യം വിസ്മരിക്കരുത്. എഫെസ്യർ ലേഖനം 6:20 ഇരുപതാം വാക്യം.
For which I am an ambassador in chains that I may declare it boldly as I ought to speak.
ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിപ്പാൻ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ ഈ ലേഖനം ലഭിച്ച ആളുകൾ പടയാളികളുമായിട്ട് ബന്ധമുള്ള
ആളുകളാണ്.
പടയാളികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അവർക്ക് സുപരിചിതമാണ്. പടയാളികൾ ഉപയോഗിക്കുന്നതായ പദപ്രയോഗങ്ങൾ തന്റെ ലേഖനങ്ങളിൽ ഉടനീളം അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ ആയുധങ്ങളാണ് എന്ന് നമ്മോട് പറയുവാൻ അത് അത്ര ഉപയോഗിക്കുന്നു. കൊരിന്ത്യർ 2:10 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ താൻ ഇങ്ങനെ പറയുന്നു.
For though we walk in the flesh, we are not waging war according to the flesh, for the weapons of our warfare are not of the flesh, but have divine power to destroy strongholds.
ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല.
We destroy arguments and every lofty opinion raised against the knowledge of God and take every thought captive to obey Christ.
കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞു.
Then Paul is writing to Timothy.
തിമോത്തിയോസിന് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു.
1 തിമോത്തിയോസ് 6:12 Fight the good fight of the faith.
വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക.
Take hold of the eternal life to which you were called and about which you made the good confession in the presence of many witnesses.
നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ.
Then in 2 Timothy 2:3
2 തിമോത്തിയോസ് 2:3
Share in suffering as a good soldier of Christ Jesus.
ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക.
2 തിമോത്തിയോസ് 4:7
2 തിമോത്തിയോസ് 4:7
I have fought the good fight. Finish the race. I have kept the faith.
ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു.
So he is using all these military illustrations.
പടയാളികൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളെല്ലാം താൻ ഉപയോഗിക്കുന്നു.
To tell us that we are in a battle.
നാം ഒരു പോരാട്ടത്തിലാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടതിനായിട്ടാണ്.
Believers in the Lord Jesus Christ face 3 enemies.
കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ 3 ശത്രുക്കളെ അഭിമുഖീകരിക്കുന്നുണ്ട്.
The world,
ലോകം,
the flesh,
ജഡം,
When the Bible uses the word the flesh, it means the sinful nature.
ജഡം എന്ന വേദപുസ്തകത്തിൽ ഉപയോഗിക്കുമ്പോൾ പാപപ്രകൃതിയാണ് ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത്
Not always.
എല്ലായ്പ്പോഴും അങ്ങനെയല്ല.
But when we see the enemy, it is the enemy is described as the flesh.
ശത്രുവിനെ വിശദീകരിക്കുമ്പോൾ ജഡം എന്ന് ഉപയോഗിക്കുന്നുണ്ട്.
Three enemies.
മൂന്ന് ശത്രുക്കളുണ്ട്.
The world,
ലോകം,
the flesh or the sinful nature.
ജഡം അല്ലെങ്കിൽ നമ്മുടെ പാപപ്രകൃതം.
And then the devil.
പിന്നെ പിശാച്.
So these three enemies.
ഈ മൂന്ന് ശത്രു ഈ മൂന്നും നമ്മുടെ ശത്രുക്കളാണ്.
Where do we see this?
ഇവിടെ ഇവരെ എവിടെയാണ് നാം കാണുന്നത്?
Ephesians chapter 2.
എഫേസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ.
This is 1 to 3 you see these three enemies.
ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ഈ മൂന്ന് ശത്രുക്കളെ നമുക്ക് കാണാം.
And you were dead in the trespasses and sins in which you once walked following the course of this world. You see that one enemy.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും ഉയർപ്പിച്ചു അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും അവിടെ ഒരു ശത്രുവിനെ കാണാം ലോകം.
Following the prince of the power of the air.
അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു അത് രണ്ടാമത്തെ ശത്രുവാണ് അത് പിശാച് തന്നെയാണ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് മൂന്നാം വാക്യത്തിൽ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു മൂന്നാമത്തെ ശത്രു
Sinful nature.
പാപപ്രകൃതം.
Flesh.
ജഡം.
Carrying out the desires of the body and the mind and we were by nature children of wrath like the rest of them.
ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു.
So the world refers to the system around us that is opposed to God.
ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ലോകവ്യവസ്ഥിതിയാണ് ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
Simple definition of the world is society without God.
ദൈവമില്ലാത്ത ഒരു സമൂഹത്തെ എന്ന് സമൂഹം എന്ന് ലോകത്തെ നിർവചിക്കാം അതത്രേ ലോകം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തെ കുറിച്ചല്ല ഇവിടെ
പറയുന്നത്
യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ദൈവം ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചു എന്ന് പറയുന്നത് ആളുകളായ ആണ്
എന്നാൽ
ലോകവ്യവസ്ഥിതികൾ ദൈവത്തോട് ശത്രുതയിലാണ്
So this world system caters to three things.
ഈ ലോകവ്യവസ്ഥിതി മൂന്ന് കാര്യങ്ങൾ ഇടപെടുന്നു.
The lust of the flesh.
ജഡത്തിന്റെ മോഹം.
The lust of the eyes.
കൺമോഹം.
And the pride of life.
ജീവനത്തിന്റെ പ്രതാപം.
1 John chapter 2.
ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം.
Verses 15 to 17.
15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ.
Do not love the world.
ലോകത്തെ സ്നേഹിക്കരുത്.
What is the world catered to?
എന്താണ് ലോകം നമുക്ക് നൽകുവാൻ ശ്രമിക്കുന്നത് ഈ ലോകത്തെയോ ലോകത്തിലുള്ളവനെ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നതിൽ ദൈവസ്നേഹം ഇല്ല ലോകം എന്താണ് നമുക്ക് നൽകുവാൻ ശ്രമിക്കുന്നത് 16-ാം വാക്യത്തിൽ
The desire of the flesh and the desire of the eyes and the pride of life is not from the Father but is from the world.
ലോകത്തിലുള്ളതെല്ലാം ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇവയൊക്കെയും ലോകത്തിൽ നിന്നുള്ളതാണ് ദൈവത്തിൽ നിന്നുള്ളവയല്ല.
And the world is passing away along with its desires but whoever does the will of God abides forever.
ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും ദൈവേഷം ചെയ്യുന്നതിനോ എന്നേക്കും നിൽക്കുന്നു.
So society apart from God that's a simple but accurate definition of the world.
ദൈവത്തെ കൂടാതെയുള്ള സമൂഹം അത് ലോകത്തിന്റെ ഒരു നല്ല നിർവചനമാണ്.
So the
ഈ ലോകം നമുക്ക് നൽകുന്നതായ തിളക്കമേറിയത് പലതും മനോഹരമെന്ന് തോന്നുന്നത് പലതും ദൈവത്തിൽ നിന്നുള്ളവയല്ല
What attracts your eye? The lust of the eyes.
കൺമോഹം ജനിപ്പിക്കുന്നതായ കാര്യങ്ങൾ.
The lust of the flesh.
ജഡമോഹം ജനിപ്പിക്കുന്നതായ കാര്യങ്ങൾ.
Pressure on your mind. There's pressure on your emotion.
ഇവയൊക്കെ നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും സ്വാധീനിച്ച് സമ്മർദ്ദം ചെലുത്തുന്നവയാണ്.
The lust of the eyes. The lust of the flesh.
കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം.
The lust for position and power.
സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളതായ മോഹങ്ങൾ.
All this is the world system.
ഇതൊക്കെയും ലോകവ്യവസ്ഥിതിയുടെ ഭാഗമാണ്.
It's our enemy.
അവ നമുക്ക് ശത്രുതയിലുമാണ് അവയുമായിട്ട് ഇടപെടാൻ ശ്രമിക്കരുത് അവയിൽ കുരുങ്ങിപ്പോകരുത് നമ്മിലുള്ള പാപപ്രകൃതവും ലോകത്തിന്റെ വ്യവസ്ഥകളെയും കൂട്ടിയിണക്കിയാണ് പാപം ചെയ്യുവാനായിട്ട് പിശാച് നമ്മെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെയാണ് പിശാചിന്റെ പ്രവർത്തന ശൈലി അവൻ വളരെ ബുദ്ധിയുള്ളതായ ശത്രുവാണ് അതുകൊണ്ട് ലോകവ്യവസ്ഥകളെ അവൻ ഉപയോഗപ്പെടുത്തുന്നു അത് നമ്മിൽ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം ജനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു പാപം ചെയ്യുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു അത് നമ്മിലുള്ള പാപപ്രകൃതത്താലാണ് സാധ്യമായി തീരുന്നത്
Recognize these three enemies.
ഈ മൂന്ന് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്
The flesh that is the old sinful nature.
ജഡമോഹം അല്ലെങ്കിൽ ജഡം അല്ലെങ്കിൽ നമ്മിലുള്ള പഴയ പാപ പ്രകൃതം അത് നാം ആദാമിൽ നമുക്ക് ലഭിച്ചതാണ്. നാം പാപം ചെയ്യുന്നത് കൊണ്ടല്ല നാം പാപികളായി തീരുന്നത്. നമ്മുടെ പൂർവ്വപിതാവിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ സ്വഭാവം അത് പാപം ചെയ്യുവാൻ ഉള്ള സ്വഭാവമാണ്, പാപ പ്രകൃതമുള്ള സ്വഭാവം ആയതുകൊണ്ടാണ് നാം പാപം ചെയ്യുന്നത്. വേദവസ്തു അതിനെ വിളിക്കുന്നത് ജഡം എന്നാണ്. അത് ദൈവത്തിന് വിരോധമാണ്. ദൈവത്തിന് പ്രസാദകരമായതൊന്നും അതിൽ നിന്ന് ഉളവാകുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും യേശുക്രിസ്തു ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചു. യേശു ലോകത്തെ ജയിച്ചു. നാം കർത്താവായ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നത് കൊണ്ട് നമുക്കും ലോകത്തെ ജയിപ്പാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 33
വാക്യം,
നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമുക്കും ലോകത്തെ ജയിക്കുവാനായിട്ട് കഴിയും. ഗലാത്യലേഖനം 6 അധ്യായം നോക്കുക, 14 വാക്യം.
But far be it from me to boast except in the cross of our Lord Jesus Christ, by which the world has been crucified to me and I to the world.
എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
So the believer is dead to the world.
വിശ്വാസി ലോകത്തിന് മരിച്ചവനാണ്, കാരണം അവൻ ക്രിസ്തു യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജഡമോഹവും കൺമോഹവും ജീവനത്തിന് പ്രതാപവും നമ്മിൽ ജനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ജഡത്തിന് ക്രിസ്തുവെ വിശ്വാസി ക്രിസ്തു വിശ്വസിക്കുന്നവൻ മരിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമുക്ക് നമ്മുടെ പാപ പ്രകൃതത്തെയും അതിജീവിപ്പാനായിട്ട് കഴിയും. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? കാരണം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, പാപ പ്രകൃതത്തിന് പുതിയ മനുഷ്യനിലൂടെ പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയില്ല. റോമലേഖനം 6 അധ്യായത്തിന്റെ 6 വാക്യം ശ്രദ്ധിക്കുക, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പാപം പഴയ മനുഷ്യനിലൂടെയാണ് പ്രവർത്തനക്ഷമമാകുന്നത്. പിശാച് ലോകത്തെയാണ് ഉപയോഗിക്കുന്നത്, പാപ പ്രകൃതത്തെയും അവൻ ഉപയോഗിക്കുന്നു. എന്നാൽ പഴയ മനുഷ്യനിലൂടെ അല്ലാതെ പാപ പ്രകൃതത്തിന് പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. പഴയ മനുഷ്യനിലൂടെ പ്രവർത്തിക്ഷമമാകുന്ന പാപ പ്രകൃതത്തിന് മുഖാന്തരം നാം പാപം ചെയ്യുന്നു. എന്നാൽ കാൽവരി ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? യേശു പഴയ മനുഷ്യനെ ക്രൂശിച്ചു. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. റോമലേഖനം 6 അധ്യായം 6 വാക്യം അതാണ് നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് പാപ പ്രകൃതത്തിന് മരിച്ചവരെന്ന് നാം നമ്മെ തന്നെ എണ്ണുന്നു. പാപ പ്രകൃതത്തിന് മരണം സംഭവിച്ചിട്ടില്ല. എന്നാൽ ആരാണ് മരിച്ചത്? പഴയ മനുഷ്യൻ മരിച്ചു. പഴയ മനുഷ്യൻ എന്റെ അഹമാണ്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഗലാത്യലേഖനം 2 അധ്യായം 20 വാക്യം അങ്ങനെയാണ്
പറയുന്നത്.
2 വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്, ഞാൻ ക്രിസ്തു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. അതുകൊണ്ട് നാം ലോകത്തിന് മരിച്ചവരാണ്,
നാം
പാപ പ്രകൃതത്തിനും മരിച്ചവരാണ്.
കാരണം
ക്രിസ്തുയേശുവിൽ നാം പാപ പ്രകൃതത്തിന് മരിച്ചിരിക്കുന്നു. കാരണം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ മരണത്തില്, തന്റെ അടക്കത്തില്, തന്റെ ഉയർത്തെഴുന്നേൽപ്പില്, തന്റെ മഹത്വീകരണത്തിൽ നമ്മെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, പാപത്തിന് മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. റോമലേഖനം 6:11 വാക്യം, അവണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. കർത്താവായ യേശുക്രിസ്തു തന്റെ മരണത്തിൽ, പുനരുത്ഥാനത്തിൽ, പുനരുത്ഥാനത്തിൽ, സ്വർഗാരോഹണത്തിൽ, തന്റെ മഹത്വീകരണത്തിൽ നമ്മെയും ഉൾപ്പെടുത്തിയത് കൊണ്ട്, അതേ ആ കാരണത്താൽ നമുക്ക് പിശാചിനെ ജയിക്കുവാനായിട്ട്
കഴിയും.
ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് കൊണ്ട് പിശാചിനെ നേരെ നമുക്കായി പോരാടുന്നത് നമ്മിൽ വസിക്കുന്ന ക്രിസ്തു യേശുവാണ്. എഫേസ്യ ലേഖനം 1:22-23 വാക്യങ്ങൾ, സർവവന്റെ കാൽ കീഴിയാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ പോരാടുവാനായി ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സ്ഥാനം എന്ത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് ശത്രു വിശ്വാസികളെ പരാജയപ്പെടുത്തുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ ക്രിസ്തുയേശുവിലുള്ള സ്ഥാനത്തെ കുറിച്ച് അവർ ബോധമില്ലാത്തവരായത്. 1 യോഹന്നാൻ 4:4, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അവരെ നിങ്ങൾ അവരെ ജയിച്ചു വരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. മറ്റൊരു വാക്ക് വേദത്തിൽ പറഞ്ഞാൽ, വിശ്വാസികളായ നാം ജയത്തിനു വേണ്ടി പോരാടുകയല്ല, നാം ജയാളികളായിക്കൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ക്രിസ്തുയേശുവിൽ പാപത്തിന്മേലും ജഡത്തിന്മേലും പിശാചിന്മേലും നമുക്ക് ജയമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയതായ, നേടിയതായ ജയം നമ്മുടേതാക്കി തീർപ്പാൻ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കുന്നു. ഈ ലേഖനത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, നാല് വിഷയങ്ങൾ അപ്പോസ്തലനായ പൗലോസ് കൈകാര്യം ചെയ്യുന്നു. ഈ സത്യങ്ങൾ തന്റെ വായനക്കാർ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുവാൻ താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ജയാളികളായി ജീവിപ്പാൻ കഴിയും. ഒന്നാമത്തേത്, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അറിയുക, നിങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയുക. നമുക്ക് മൂന്ന് ശത്രുക്കൾ ഉണ്ടല്ലോ, നമ്മുടെ ശത്രുവിനെ അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. 6:10-12 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പറയുന്നത്. തുടർന്ന് പറയുന്നു, സർവായുധവർഗം ധരിച്ചു കൊള്ളുക. 6:13-17 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ തുടർന്ന് പറയുന്നു, വിശ്വാസത്താൽ നിങ്ങൾക്ക് ലഭ്യമായ ശക്തി നിങ്ങളുടേതാക്കി തീർക്കുക, സ്വായത്തമാക്കി തീർക്കുക. 6:18-20 വരെയുള്ള വാക്യങ്ങൾ. കൂട്ടായ്മയിൽ വസിക്കുക എന്ന് പിന്നെ തുടർന്ന് പറയും. 21-22 വാക്യങ്ങൾ.
സോ ദീസ് ഫോർ വെരി ഇമ്പോർട്ടന്റ് ട്രൂത്ത്സ്,
ഈ സുപ്രധാനമായ നാല് സത്യങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ജയാളികളായി ജീവിപ്പാൻ കഴിയും. ഒന്നാമത്, നാം ശത്രുക്കളെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. 10-12 വരെയുള്ള വാക്യങ്ങൾ.
ദി ഇന്റലിജൻസ് കോർപ്സ് ഓഫ് എ കൺട്രി, സിഐഡി, or the RAW, the RAW,
ഒരു രാജ്യത്തിന്റെ ചാര പ്രവർത്തികൾ ചെയ്യുന്നതായ സംഘടനകൾ, CID അല്ലെങ്കിൽ റോ എന്ന സംഘടന, അവർ യുദ്ധത്തിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു. യുദ്ധ യുദ്ധത്തിൽ ഓഫീസർമാർക്ക് ശത്രുവിനെ തിരിച്ചറിയുവാനായിട്ട് അവർ സഹായിക്കുന്നു. ശത്രു ആരാണെന്ന് നാം അറിയേണ്ടതാണ്. അവർ എവിടെയാണെന്ന് നാം തിരിച്ചറിയണം. അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ളതും നാം അറിയേണ്ടതാണ്. അതറിയുന്നുവെങ്കിൽ, അറിയാതിരിക്കുന്നുവെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അവരെ പരാജയപ്പെടുത്തുക
ബുദ്ധിമുട്ടേറിയതാകും.
ആറാം അധ്യായത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിലുടനീളം ശത്രുവിനെ കുറിച്ച് ദൈവം ഏറെ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് അറിവില്ലായ്മ ഉള്ളവർ, അറിവില്ലാത്തവരായിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഈ പോരാട്ടത്തിൽ
you can't say sull
nirthi poruvanayittu kaliyilla, sullidan okkilla.
This is not playground where you can throw the whistle and say break 5 minutes.
Idu kalisthalam alla visruvi visruvippanayittu avasaramilla.
This is battleground.
Idu yuddhakalamaanu.
What are we told about the enemy?
Shatruvine kuriche namukku endu manasilakkuvan kaliyum.
The Bible tells us that their leader is the devil.
Avade nedavu pishaj ennu devithinte vadanam parayum.
He has different names.
Avana vyathisthamaya naamangal undu.
Devil means accuser.
Pishaj ennu padathinte artham apavadi ennaanu.
Because he continuously accuses God's people.
Avan devithinte janathe nirantharamayittu apavadathe kuriche nirantharam apavadam parayum.
He does this night and day before God's throne.
Devithinte simhasanathinte munpaaye raavu pagalum avan angane cheyidukondirikkukayanu.
The book of Revelation describes Satan being cast out of heaven during the tribulation.
മഹോപദ്രവകാലത്ത് പിശാചിനെ സ്വർഗത്തിൽ നിന്ന് തള്ളി കളയുന്നതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കും. ഇന്നത്തെ നിലയിൽ അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. വെളിപ്പാട് പുസ്തകം 12 അധ്യായം വായിച്ചാൽ ഇത്
കാണാം.
7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
against the dragon, and the dragon and his angels fought back, but he was defeated, and there was no longer any place for them in heaven.
പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടെ പടവെട്ടി. തന്റെ ദൂതന്മാരുമായ മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു.
Salvation and the power and the kingdom of our God and the authority of his Christ have come, for the accuser of our brothers has been thrown down, who accuses them daily before our God.
അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സാത്താനും അവന്റെ ദൂതന്മാരും അവർ ആദ്യം ദൈവത്തോട് മത്സരിച്ചപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് തള്ളിയിടപ്പെട്ടത്. എന്നാൽ ഇപ്പോഴും ദൈവസന്നിധിയിലേക്ക് അവർക്ക് പ്രവേശനമുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? ദൈവസന്നിധിയിൽ ദൈവത്തിന് മുമ്പാകെ വിശ്വാസികളെ നിരന്തരം അപവാദം പറയുക എന്നതാണ്. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായത്തിന്റെ 6
വാക്യം.
ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഇങ്ങനെയാണ്, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഇയ്യോബിന്റെ പുസ്തകം 2 അധ്യായം 1-2 വാക്യങ്ങൾ.
പിന്നെയും
ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
as we read in the book of Revelation.
വെളിപാടം പുസ്തകം നാം വായിച്ചതായ ഒരു സമയം വരുന്നുണ്ട്.
When Satan and his demons,
പിശാചും അവന്റെ കിങ്കരന്മാരും,
will have no access to heaven.
സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടാകാത്തതായ ഒരു സമയം വരുന്നു.
They will be cast out forever.
അവർ എന്നേക്കുമായി അവിടെ നിന്ന് പുറന്തള്ളപ്പെടും.
Barred forever from heaven.
എന്നേക്കും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിപ്പാൻ തക്കവണ്ണം അവരെ തടസ്സപ്പെടുത്തും.
So the devil means that you
said. പിശാച് എന്നുള്ളത് അപവാദി എന്നാണ് അർത്ഥം. അത് അവന്റെ തൊഴിലാണ്. പിശാചിനെ സാത്താൻ എന്നും വേദപുസ്തകം വിളിക്കുന്നു. സാത്താൻ എന്നതുകൊണ്ട് പ്രതിയോഗി എന്നർത്ഥം.
ബിക്കോസ് ഹീസ് ദി എനിമി ഓഫ് ഗോഡ്.
അവൻ ദൈവത്തിന്റെ ശത്രുവാണെന്ന് ആയതുകൊണ്ടാണ് പ്രതിയോഗി എന്ന് വിളിക്കുന്നത്.
ഹീസ് ഓൾസോ കോൾഡ് എ ടെംപ്റ്റർ.
പരീക്ഷിക്കുന്നവൻ എന്നും അവനെ വിളിക്കുന്നു.
മത്തായിയുടെ
സുവിശേഷം 4:3. And the
tempter came and said to him, "Is your son of God? Command these stones to become loaves of bread."
അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു.
ജീസസ് കോൾഡ് ഹിം എ മർഡറർ ആൻഡ് എ ലയർ.
യേശുവിനെ കൊലപാതകനെന്നും ഭോഷ്ക് പറയുന്നുവെന്നും വിളിച്ചു.
ജോൺ 8:44.
യോഹന്നാന്റെ സുവിശേഷം 8:44.
You are of your father the devil, the devil, and your will is to do your father's desire. He was a murderer from the beginning and does not stand in the truth because there is no truth in him. When he lies, he speaks out of his own character, for he is a liar and the father of lies.
നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാവും.
സോ അക്യൂസർ,
അപവാദി,
അഡ്വേഴ്സറി,
പ്രതിയോഗി, പരീക്ഷകൻ, കൊലപാതകൻ, ഭോഷ്ക് പറയുന്നു. പിശാചിനെ ഒരു സിംഹമായിട്ട് വിശദീകരിക്കുന്നു. താരതമ്യപ്പെടുത്തുന്നുണ്ട് 1 പത്രോസിന്റെ ലേഖനത്തിൽ.
Be sober-minded, be watchful. Adversary, the devil, prowls around like a roaring lion seeking someone to devour.
നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അവനെ സർപ്പം എന്നും വിളിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:3.
Now the serpent was more crafty than any other beast in the scene that the Lord God had made. He said to the woman, "Did actually God say you shall not eat of any tree in the garden?"
യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. സ്ത്രീയുടെ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവവാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ 12:9.
And a great dragon was thrown down, that ancient serpent who was called the devil and Satan, the deceiver of the whole world. He was thrown down to the earth and his angels were thrown down with him.
ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. പിശാച് വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു.
2 കൊരിന്ത്യർ 11:13
13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ.
For such men are false apostles, deceitful workmen, disguising themselves as apostles of Christ. And no wonder, for even Satan disguises himself as an angel of light. So it is no surprise if his servants also disguise themselves as servants of righteousness. Their end will correspond to their deeds.
ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ അത് ആശ്ചര്യമല്ല. സാത്താൻതാനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല.
The devil is also called the god of this world.
പിശാചിനെ ഈ ലോകത്തിന്റെ അധിപതി എന്നും വിളിക്കുന്നുണ്ട്.
2 കൊരിന്ത്യർ 4:4.
2 കൊരിന്ത്യർ 4:4.
In their case, the god of this world has blinded the minds of the unbelievers to keep them from seeing the light of the gospel of the glory of Christ, who is the image of God.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
Now the question is, where did this creature come from?
എവിടെ നിന്നാണ് ഈ ജന്തു വന്നത് എന്നതാണ് ചോദ്യം.
Where did this powerful spirit creature that seeks to oppose God and defeat his work, where did he come from?
ദൈവത്തിന്റെ പ്രവൃത്തിയെ നശിപ്പിക്കാനും അവൻ ദൈവത്തോട് എതിർത്ത് നിൽപ്പാനും ശ്രമിക്കുന്നതായ ഈ ശക്തിയേറിയ ആത്മാവ് എവിടെയാണ് ഉളവായത്?
The Bible tells us that in the original creation, by the way, he was created
being. അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ,
in the original creation, he was Lucifer, son of the morning.
ഉദയസൂര്യനായ ലൂസിഫർ ആണ് ഇത് എന്ന് നാം വായിക്കുന്നു. യെശയ്യാപ്രവാചക പുസ്തകം 14:12. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ.
How you are fallen from heaven, O day star, son of dawn, how you are cut down to the ground, you who laid the nations low. You said in your heart, I'll ascend to heaven above the stars of God. Look at the number of times the word I is used there.
Yeah.
The pride that creature you
അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നു കൊള്ളും. എത്ര ആവർത്തിച്ച് ഞാൻ എന്ന പദപ്രയോഗം വരുന്നത് ശ്രദ്ധിക്കുക. ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഞാൻ സമാഗമന പർവ്വതത്തിന്മേൽ ഇരുന്നു. അരുളോ 14 വാക്യം,
I will ascend above the heights of the clouds. I will make myself like the most high.
ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. അവന്റെ അഹന്ത നിമിത്തമാണ് പിശാച് പുറന്തള്ളപ്പെട്ടത്. ദൈവത്തിന്റെ സിംഹാസനം അവൻ ആഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവൻ പുറന്തള്ളപ്പെട്ടത്. ആ പിശാചിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് അനേകം മർമ്മങ്ങളുണ്ട്. എന്നാൽ അവൻ എന്ത് ചെയ്യുന്നുവെന്നും എവിടെ പോകുന്നു എന്നുള്ളതും ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. പിശാച് സൃഷ്ടിക്കപ്പെട്ടതായ ഒരു ഒന്നായതുകൊണ്ട് അവൻ നിത്യജീവനുള്ളവനല്ല. ദൈവമാണ് നിത്യജീവനുള്ളത്, പിശാചിന് നിത്യജീവനില്ല. അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവന്റെ അറിവിലും അവന്റെ പ്രവർത്തനത്തിലും അവൻ പരിമിതികൾ
ഉള്ളവനാണ്.
അവൻ പാപത്താൽ വീഴ്ത്തപ്പെട്ടതായ ഒരു സൃഷ്ടിയാണ്. ദൈവത്തെ നിന്ന് വ്യത്യസ്തനായി പിശാചിന് സർവജ്ഞാനമില്ല, അവന് സർവശക്തിയില്ല, അവന് സർവവ്യാപിയായി ജീവിക്കാൻ കഴിയുകയുമില്ല. സർവശക്തിയുള്ളവൻ, സർവജ്ഞാനിയായവൻ, സർവവ്യാപിയായവൻ എന്ന് തിയോളജിയന്മാർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അത് വളരെ എളുപ്പമാണ്. അവന് സകലവും അറിയില്ല,
അവന്
സർവശക്തിയില്ല, അവൻ എല്ലായിടത്തും ഒരേ സമയത്ത് ആയിരിക്കാൻ
കഴിയുകയില്ല.
അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേക കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ പിശാചിന് എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നു. കാരണം അവന് വലിയൊരു വിസ്താരമേറിയ ഒരു കിങ്കര വർഗമുണ്ട്. വളരെ ശക്തരായ സഹായികൾ അവനുണ്ട്. ആരാണ് പിശാചിന്റെ സഹായികൾ? പൗലോസ് അവരെ വിളിക്കുന്നത് വാഴ്ചകൾ, അധികാരങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഉന്നത സ്ഥലങ്ങളിലെ ആത്മീയ പോഷക് പറയുന്നവർ. എഫേസ്യ ലേഖനം 6:12 വാക്യം ശ്രദ്ധിച്ചാൽ
കാണാം.
എഫേസ്യ 6:12 ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർണ്ണവങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഒരു മനോഹരമായ വിവർത്തനം ഇങ്ങനെയാണ്. 12 വാക്യത്തെ കുറിച്ച്, നമുക്ക് പോരാട്ടമുള്ളത് മാനുഷികമായ ശക്തികളോട് മാത്രമല്ല, അധികാരികളോട്, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ശക്തികളോട്.
That is with the spirit forces of evil challenging us in the heavenly contest.
സ്വർഗീയമായി പോരാട്ടത്തിൽ നമ്മോട് എതിർത്ത് നിൽക്കുന്നതായ ആത്മീക ശക്തികൾ.
So there is a definite army of demonic creatures that assist Satan in his attack against the believer.
വിശ്വാസികളോടുള്ള പോരാട്ടത്തിൽ അവനെ സഹായിപ്പാൻ തക്കവണ്ണം ഒരു കിങ്കരന്മാരുടെ ഒരു വലിയ കൂട്ടം പിശാചിന് സഹായികളായിട്ടുണ്ട്.
The apostle Paul he hinted that 1/3 of the angels fell with Satan. John hints that 1/3 of the angels fell with Satan when he rebelled against God.
പിശാച് ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവനോടുകൂടെ 1/3 ദൂതന്മാരും മത്സരിച്ചു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ 12:4 വാക്യത്തിൽ,
he still shut down 1/3 of the stars of heaven and cast them to the earth. That stars are actually
അതിന്റെ വാല ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. 1/3 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വീണുപോയതായ ദൂതന്മാരെ കുറിച്ചാണ്. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ചുടനെ സ്ത്രീയെ തിന്നുകളയേണ്ടതിന് മഹാസർപ്പവരുടെ മുമ്പിൽ നിന്നു.
Daniel writes about Satan's angels.
ശാതിന്റെ ദൂത വർഗ്ഗത്തെ കുറിച്ച് ദാനിയൽ പ്രവാചകൻ എഴുതുന്നുണ്ട്.
Satan's angels struggle against God's angels for control.
ദൈവത്തിന്റെ ദൂതന്മാർക്ക് എതിർ നിന്നുകൊണ്ട് നിയന്ത്രണം ഏറ്റെടുക്കുവാനായിട്ട് പിശാചിന്റെ ദൂതന്മാർ ശ്രമിക്കുന്നതിനെ കുറിച്ച്
വായിക്കും.
രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം ഏറ്റെടുക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. രാഷ്ട്രങ്ങളുടെ പ്രവർത്തന ശൈലികളുടെ മേൽ അധികാരം ഏറ്റെടുക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഇതൊക്കെ വിവിധമായ പ്രാദേശിക
ആത്മാക്കളാണ്.
ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ അധികാരമുള്ളതായ പിശാചിന്റെ കിങ്കരന്മാർ. ദാനിയേൽ പ്രവചന പുസ്തകം 10-ാം അധ്യായം 13-20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക.
The prince of the kingdom of Persia withstood me 21 days, but Michael, one of the chief princes, came to help me, for I was left there with the kings of Persia.
പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായൽ എന്നെ സഹായിപ്പാൻ വന്നു.
And came to make you understand what is to happen to your people in the latter days, for the vision is for days yet to come.
അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടി അവിടെ വിട്ടയച്ചു. നിന്റെ ജനത്തിന്റെ ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഗബ്രിയേൽ മാലാഖിയാണ് ദാനിയേലിന്റെ അടുക്കൽ അയക്കപ്പെട്ടത്. ഗബ്രിയേൽ ദൂത് കൊണ്ടുവരുന്നു, മിഖായേൽ അവന് വേണ്ടി പോരാടുന്നു. മറിയോട് സംസാരിച്ചത് ആരാണ്? ഗബ്രിയേൽ ദൂതനാണല്ലോ. ദാനിയേലിനോട് സംസാരിക്കുന്നത് ആരാണ്? ഗബ്രിയേൽ ആണ്. ആരാണ് ഗബ്രിയേലിന് വേണ്ടി പോരാടിയത്? മിഖായേൽ ആണ്. വചനം കൊണ്ടുവരുന്ന ദൂതന്മാരുണ്ട്, പോരാടുന്ന ദൂതന്മാരുണ്ട്. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. യഹൂദനായ ദാനിയേലിന്റെ വംശത്തിന് എന്ത് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് എന്തെന്ന് അവനോട് പറയേണ്ടതിന് എത്ര ഗബ്രിയേൽ വന്നു. ദർശനം ഇനി വരുവാനിരിക്കുന്ന കാലത്തേക്കുള്ളതാണ്. ഇനിയും എന്ത് സംഭവിക്കും? പാഴ്സി രാജ്യത്തിന്റെ അധിപതികളായ പ്രഭുക്കന്മാർ അവർ ഗബ്രിയേലിനെ തടഞ്ഞു നിർത്തി. ആരാണ് അവന് സഹായമായി വന്നത്? മിഖായേൽ വന്നു.
When he had spoken to me according to these words, I turned my face toward the ground and was mute. And behold, one in the likeness of the children of man touched my lips. When I opened my mouth and spoke, I said to him who stood before me, O my Lord, by reason of vision pains have come upon me, and I retain no strength.
അവൻ ഈ വാക്കുകൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു. അപ്പോൾ മനുഷ്യനോട് സദൃശനായി ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു. ഉടനെ ഞാൻ വായു തുറന്ന് സംസാരിച്ചു. എന്റെ മുമ്പിൽ നിന്നവനോട്, യജമാനെ, ഈ ദർശന നിമിത്തം എനിക്ക് അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായിരിക്കുന്നു. 17-ാം വാക്യം ഇനി വായിക്കുക.
How can my Lord servant talk with my Lord, for now no strength remains in me and no breath is left in me. And again, one having the appearance of a man touched me and strengthened me, and he said, O man greatly loved, fear not, peace be with you, be strong and of good courage. And as he spoke to me, I was strengthened, and said, let my Lord speak, for you have strengthened me.
അടിയന് യജമാനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? എനിക്ക് പെട്ടെന്ന് ശക്തിയില്ലാതായി, ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി, ഏറ്റവും പ്രിയപുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനെ, സംസാരിക്കണമേ എന്ന് എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. 20-ാം വാക്യത്തിൽ അവൻ മടങ്ങി പോകുന്നതിനെ കുറിച്ച് പറയും. അവൻ മടങ്ങി പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ദാനിയേലിനോട് പറയുന്നു.
But now I will return to fight against the prince of Persia, and when I go, behold, the prince of Greece will come.
അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും.
So spiritual battle is going on in this world. ആ
ഈ ലോകത്തിൽ ഒരു ആത്മീയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്.
Where is it happening?
എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? അത് സ്വർഗസ്ഥലങ്ങളിലാണ്.
Now don't forget this.
ഈ കാര്യം വിസ്മരിക്കരുത്.
You and I are part of this battle.
ഈ പോരാട്ടത്തിൽ ഞാനും നിങ്ങളും ഭാഗവാക്കുകളാണ്. ഈ പോരാട്ടത്തിൽ നാം പങ്കുള്ളവരാണ് എന്ന് അറിയുന്നത് ഈ പോരാട്ടത്തിൽ നാം പങ്കാളികളാണെന്ന് അറിയുന്നത് ജയാളികളായി നടക്കുന്നത് നമ്മെ സംബന്ധിച്ചും ദൈവത്തെ സംബന്ധിച്ചും സുപ്രധാനമായ കാര്യമായി മാറുന്നു. നാം അറിയേണ്ടതായ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതാണ്. മനുഷ്യരോടല്ല നമുക്ക് പോരാട്ടം. പോരാട്ടമുള്ളത്.
It is against spiritual power.
ആത്മീയമായ ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്.
So don't waste your time fighting people when you actually ought to fight the devil behind them.
നാം പിശാചിനോട് പോരാടുന്നതിന് പകരം ആളുകളോട് പോരാടുന്നതിൽ അർത്ഥമില്ല. അവരുടെ പിന്നിലുള്ള പ്രേരക ശക്തിയായ പിശാചിനോട് അത്രേ പോരാടേണ്ടത്.
Because he is the one who seeks to control people and make them oppose the work of God.
അവനത്രേ പിശാച് അത്രേ മനുഷ്യരുടെ മേൽ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്.
You see, Paul had a ministry in Ephesus.
എഫെസോസിൽ പൗലോസിന് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു.
And during that time,
ആ കാലഘട്ടത്തിൽ,
a riot took place that could have destroyed the church.
സഭയ്ക്ക് നാശനഷ്ടം സംഭവിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്നതായ ഒരു കലഹം അവിടെ ഉണ്ടായി.
You can read about that in Acts chapter 19.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് ഇതേക്കുറിച്ച് വായിക്കാം.
Write down verses 21-41.
അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 21 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് എഴുതി വെക്കുക.
There was a riot.
അവിടെ ഒരു കലഹം ഉണ്ടായി.
Now this riot wasn't caused only by Demetrius and his associates.
ഡെമെത്രിയോസും അവന്റെ സഹപ്രവർത്തകരുമാണ് ഈ കലഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്.
Behind Demetrius and his associates.
എന്നാൽ ഡെമെത്രിയോസിന്റെയും അവന്റെ കൂട്ടുകാരുടെയും പിന്നിൽ പിശാചും അവന്റെ കിങ്കരന്മാരുമുണ്ട്. അതിന്റെ അവസാനം എന്തായിരുന്നു?
Certainly Paul and the church prayed.
പൗലോസും സഭയും ഈ കാര്യത്തിൽ പ്രാർത്ഥിച്ചു.
What happened?
ഫലം എന്തായിരുന്നു?
The opposition was silenced.
അവരുടെ നേരെയുള്ള എതിർപ്പ് നിശബ്ദമാക്കപ്പെട്ടു.
So you see why we are called to fight this battle. And one of the most important weapons, although it's not called a weapon, is prayer.
എന്തുകൊണ്ടാണ് നാം ഈ പോരാട്ടത്തിൽ പോരാടേണ്ടത്? പ്രാർത്ഥന ഒരു ആയുധം എന്ന് ഉപയോഗിക്കുന്ന പറയപ്പെടുന്നില്ല എങ്കിലും നമുക്കുള്ളതായ ഒരു ആയുധം, സുപ്രധാനമായ ആയുധം പ്രാർത്ഥന തന്നെയാണ്.
Now the advice of the king of Syria to his soldiers, it can be applied to our spiritual battle.
അശ്ശൂർ രാജാവ് തന്റെ പടയാളികളോട് പറയുന്നതായ അഭിപ്രായം നമുക്കും ഈ പോരാട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്.
1 Kings 22.
ഒന്ന് രാജാക്കന്മാർ 22-ാം അധ്യായം 31-ാം വാക്യം.
Now the king of Syria had commanded the 32 captains of his chariots, fight with neither small nor great, but only with the king of Israel.
രാജാവ് തന്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആളുകളോട് പോരാടരുത്. ആളുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അവനോട്
പോരാടുക.
ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അധികാരം നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. അതേക്കുറിച്ച് നാം പിന്നീട് സംസാരിക്കും. കാരണം നാം ജയാളികളാണ് എന്നുള്ള കാര്യം ഓർക്കുക.
You can bind the force of darkness, the force of wickedness behind that person.
ആ വ്യക്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ശത്രുവിന്റെ അന്ധകാര ശക്തികളെ ബന്ധിപ്പാനായിട്ട് നമുക്ക് കഴിയും. ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ബലവാനെ പിടിച്ചു കെട്ടുന്നില്ല എങ്കിൽ നമുക്ക് അവന്റെ വസ്തുവയെ അപഹരിച്ചെടുപ്പാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളെ ഉപയോഗിച്ച് ബലവാനെ പിടിച്ചു കെട്ടേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇത് ചെയ്യുന്നത്. കാരണം അവന്റെ അധികാരം അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. അവർ അവനെ കുഞ്ഞാടും രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. രക്തം, യേശുവിന്റെ നാമം, അതെല്ലാം ശക്തിയേറിയ ആയുധങ്ങളാണ്. ബലവാനെ പിടിച്ചു കിട്ടുവാൻ ഇത് ഉപയോഗിക്കാം. എന്താണ് പിശാചിന്റെ കഴിവുകൾ? പിശാച് ശക്തനായ ഒരു പോരാളിയാണ് എന്ന സൂചനകളാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്നത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ ഒടുവിലും കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. പിശാചിന്റെ ശക്തിയെ കുറിച്ച് നാം അറിവില്ലാത്തവരായി തീരരുത്. ഒരു മഹാസർപ്പമായിട്ടും ഒരു സിംഹമായിട്ടും അവനെ വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല. ഒരു മനുഷ്യന്റെ ശരീരത്തോട് പിശാചിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ് ഇയ്യോബിന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
wealth and his friends.
ഒരു മനുഷ്യന്റെ വസ്തുവകയോട് അവന്റെ ഭവനത്തോട് അവന്റെ ധനത്തോട് പിശാചിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ആ കഥ തമ്മെ ഓർമ്മപ്പെടുത്തും.
Jesus called Satan a thief who comes to steal and to kill and to destroy.
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്ന ഒരു കള്ളനായിട്ടാണ് യേശു പിശാചിനെ നിർവചിക്കുന്നത്.
John 10:10.
യോഹന്നാന്റെ സുവിശേഷം 10:10 വാക്യത്തിൽ.
Jesus said, I came that they may have life and have it abundantly.
എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറയുന്നു.
Now not only is Satan wise,
പിശാച് ജ്ഞാനിയാണ് എന്ന് മാത്രമല്ല, അവൻ ശക്തനാണ് എന്ന് മാത്രമല്ല, ജ്ഞാനിയാണ്, സൂത്രശാലിയാണ്.
And we fight against the wiles of the devil.
പിശാചിന്റെ ശക്തികളോട് എതിർത്ത് നിൽക്കുവാനാണ്, തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടത്.
Wiles,
തന്ത്രങ്ങൾ.
It means cunning, crafty arts, the stratagems of the devil.
പിശാചിന്റെ വിവിധമായുള്ള തന്ത്രങ്ങൾ.
The believer cannot afford to be ignorant of his devices.
അവന്റെ ഈ തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ കുറിച്ച് അജ്ഞരായിരിക്കുവാൻ വിശ്വാസികളെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല.
2 Corinthians 2:11.
രണ്ടാം അധ്യായത്തിന്റെ 11 വാക്യം.
So that we would not be outwitted by Satan, for we are not ignorant of his designs.
സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ.
Some men are cunning and crafty.
ചില മനുഷ്യർ സൂത്രശാലികളാണ്.
And they lie in wait to deceive.
അവർ വഞ്ചിക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നവരാണ്.
Ephesians 4:14.
എഫേസ്യരുടെ 4:14 വാക്യം.
So that we may no longer be children tossed to and fro by the waves and carried about by every wind of doctrine, by human cunning, by craftiness and deceitful schemes.
ആകയാൽ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോവാൻ തക്കവണ്ണം.
But behind these crafty deceivers,
എന്നാൽ ഈ ചതിയന്മാരിലും ഉപായികളുടെയും പിന്നിൽ,
the real deceiver,
യഥാർത്ഥ വഞ്ചകനുണ്ട്. ഏറ്റവും ശക്തനായ വഞ്ചകൻ പിശാചു തന്നെ അവരുടെ പിന്നിലുണ്ട്. അവരൊരു വെളിച്ചതൂതന്റെ വേഷം ധരിച്ചത്രേ വരുന്നത്. 2 Corinthians 11 നാം അത് കണ്ടുവല്ലോ. ആറാം അധ്യായത്തിന്റെ 12 വാക്യത്തിൽ എതിർത്ത് നിൽക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ
ഓർമ്മപ്പെടുത്തുന്നു.
അതിന്റെ അർത്ഥം ഒരു കൈകൊണ്ടുള്ളതായ ഒരു മല്ല യുദ്ധത്തിലാണ് നാം ഏർപ്പെടുന്നത് എന്നാണ്.
We are not spectators in the game.
കാഴ്ചക്കാരായിട്ട് നാം നോക്കിയിരിക്കുകയല്ല. നാം ഒരു കളിക്കസ്ഥലത്ത് കാഴ്ചക്കാരല്ല.
We are not spectators of a game.
ഒരു പന്തുകളി നടക്കുന്നിടത്ത് കാഴ്ചക്കാരെ പോലെ നാം ഇരിക്കുകയല്ല.
We are involved in the battle.
ഈ പോരാട്ടത്തിൽ നാം നേരിട്ട് ഇടപെടുകയാണ്.
It's a wrestle.
ഇതൊരു മല്ല യുദ്ധമാണ്.
Hand to hand.
തോളോട് തോള് ചേർന്നുള്ള യുദ്ധം.
Satan wants to use our external enemy.
നമ്മുടെ ഭൗതികമായ ലോകമായ ലോകമെന്ന ശത്രുവിനെ ഉപയോഗിച്ച്,
and the internal enemy, the flesh, the sinful nature,
നമ്മുടെ ഉള്ളിലുള്ളതായ പാപപ്രകൃതം അല്ലെങ്കിൽ ജഡത്തെ ഉപയോഗിച്ച്,
and he wants to defeat us.
നമ്മെ പരാജയപ്പെടുത്തുവാൻ പിശാച് ആഗ്രഹിക്കുന്നു.
And his weapons and battle plans are formidable.
അവന്റെ ആയുധങ്ങൾ, അവൻ ഉപയോഗിക്കുന്നതായ യുദ്ധ തന്ത്രങ്ങൾ വളരെ ശക്തിയേറിയവയാണ്.
Now the armor for battle is described in Ephesians 6.
ആറാം അധ്യായത്തിൽ യുദ്ധത്തിൽ നാം ഉപയോഗിക്കുന്ന സർവായുധ വർഗത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. 13-16 വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് അത് മുഴുവനും ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. അതിൽ രണ്ടെണ്ണത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. അരയ്ക്ക് സത്യം കിട്ടുന്നതിനെ കുറിച്ചും നീതി എന്ന കവചം ധരിക്കുന്നതിനെ
കുറിച്ചും.
ആത്മീയ ഗോളത്തിലുള്ളതായ ശത്രുവുമായിട്ടാണ് നാം
പോരാടുന്നത്.
അതുകൊണ്ട് എതിർത്ത് നിൽക്കുവാനും പോരാടുവാനും നമുക്ക് ആയുധങ്ങൾ, ആയുധവർഗ്ഗങ്ങൾ ആവശ്യമാണ്. നമുക്ക് വേണ്ടി ഈ സർവ്വ ആയുധവർഗ്ഗവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സർവ്വായുധവർഗം തന്നെ നാം എടുത്തു നിൽക്കണം. അവയിൽ ഒന്നും ഉപേക്ഷയായി
വിചാരിക്കുന്നത്
6:11 ദൈവത്തിന്റെ സർവായുധവർഗം മുഴുവനും ധരിച്ചുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട്. എവിടെയെല്ലാം സർവായുധവർഗത്തിന്റെ സംരക്ഷണം ഇല്ല എന്ന് കാണുന്നുവോ അവിടെയാണ് പിശാച് തന്ത്രപരം പ്രവേശിപ്പാനായിട്ട് ശ്രമിക്കുന്നു. ഞാനൊരു സാധാരണ ഉദാഹരണം പറയാം. പാകിസ്ഥാൻ ഇന്ത്യയെ കീഴടക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വിചാരിക്കും. പാകിസ്ഥാൻ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? കടന്നു വരുവാൻ, ഉള്ളിലേക്ക് കടക്കുവാനുള്ള ഒരു സ്ഥലം അവൻ അന്വേഷിക്കുക. അവരുടെ ചാരന്മാരെ അയക്കും.
Where is the beachhead? How can we enter beachhead?
എവിടെയാണ് ഭാരതത്തിലേക്ക് പ്രവേശിപ്പാൻ ഉള്ളതായ സാവകാശമുള്ള സ്ഥലം?
That's why the coastal area is guarded all along.
അതുകൊണ്ടാണ് കടൽ തീരത്തിൽ ഉടനീളം സംരക്ഷണ വലയം ഏർപ്പെടുത്തിയിരിക്കുന്നത്.
That's why there are all the time helicopters flying all over the place, and you have also submarines underground.
അതുകൊണ്ടാണ് സബ്മറീനുകളും ഹെലികോപ്റ്ററുകളും തീരപ്രദേശങ്ങളിൽ ഉടനീളം റോന്തിരിക്കുന്നു.
To find out where these spies are.
എവിടെയാണ് ചാരന്മാർ കടന്നു വരുന്നത് എന്ന് കണ്ടെത്തുവാൻ.
If they can find a beachhead,
avarku praveshippan oru idam kandathiya,
let's say Cochin port,
Kochi thurambakathude praveshippanulla savagasham lepichal, angane oru stalam avar kandathiya,
they will establish themselves there,
avar avade thangale thane sthapikkum,
and then from there they will try to conquer the whole country.
Avade ninnu rajyathe muluvanum keedadakkuvana idiginaana yuddham nadakkunnu.
In the physical realm,
lokathil yuddhangal nadakkunnathu ingeya pishajinum adu thanneyana anveshichukondirikkunnu.
Looking for a beachhead in the believer's life,
vishwasiyude jeevithil kadannu കൂടുവാൻ ഒരു ഇടമാണ് പിശാച് അന്വേഷിക്കുന്നത്.
You know why Paul says husbands and wives, we don't fight with each other and go to bed at night without asking for forgiveness.
ഭാര്യമാർത്താക്കന്മാർ വഴക്കുണ്ടാക്കിയ ശേഷം അന്യോന്യം രമ്യതയിലെത്താതെ രാത്രി കിടക്കരുത്, കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്നത്
എന്തുകൊണ്ടാണ്?
പാപം കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ എന്ന് പറഞ്ഞത്
എന്തുകൊണ്ടാണ്?
നിങ്ങളുടെ കോപത്തിന് സൂര്യൻ അസ്തമിക്കുവാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞത്
എന്തുകൊണ്ടാണ്?
അല്ലെങ്കിൽ നിങ്ങൾ പിശാചിനൊരിടം നൽകുക, നിങ്ങളുടെ ഉള്ളിൽ കടന്നു കയറുവാൻ ഒരിടം നൽകുക,
അവന്
ഒരിടം നൽകിയാൽ, ഒരു കാലിടം നൽകിയാൽ അവൻ ഉള്ളിൽ കടന്നു
വരും.
പിശാചുമായി കളിപ്പാൻ നമുക്ക് അവസരമില്ല. നമുക്ക് ഒരു കോട്ട പണിയേണ്ടത്
ആവശ്യമാണ്.
അതിന് ഉത്തരവാദികൾ നാം ആണ്.
പിശാചിന്
കടന്നുകൂടുവാൻ ഒരിടം നൽകുക സാധ്യമാണ്. സംരക്ഷണം ഇല്ലാത്തതായ ഇടത്ത് കടന്നുകൂടുവാൻ അത്ര പിശാച് ശ്രമിക്കുന്നു.
എഫെസ്യർ
ലേഖനം 4:27 ഇരുപത്തേഴാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ്
പറയുന്നത്,
പിശാചിന് ഇടം കൊടുക്കരുത്.
Is disunited,
ഒരു കുടുംബം അല്ലെങ്കിൽ സഭ ഐക്യത നഷ്ടപ്പെടുന്നുവെങ്കിൽ, ഉള്ളിൽ ആഭ്യന്തര കലഹം നടക്കുമ്പോൾ, സഭയിൽ ഒരു ആഭ്യന്തര കലഹം നടക്കുന്നുവെങ്കിൽ, അങ്ങനെയെങ്കിൽ നാം പ്രശ്നത്തിൽ ഇടപെടുവാൻ
പോകുകയാണ്.
കാരണം പിശാചിന് ഒരിടം നൽകി കഴിഞ്ഞിരിക്കുന്നു. സർവായുധോർഗം ധരിച്ചുകൊള്ളുവാനായിട്ട് പൗലോസ് തന്റെ വായനക്കാരോട് കൽപ്പിക്കുക, ആയുധങ്ങൾ എടുക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? വിശ്വാസത്താലത്ര
ചെയ്യേണ്ടത്.
ക്രിസ്തു പിശാചിന് മേൽ ജയമെടുത്തിരിക്കുന്നു അറിഞ്ഞുകൊണ്ട് ആണ് ഇത്
ചെയ്യേണ്ടത്.
നമുക്ക് ലഭ്യമായ നമുക്ക് സവായുധവർഗവും ആയുധങ്ങളും ലഭ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. എന്താണ് നാം ചെയ്യേണ്ടത്? ദൈവം നൽകിയത് നാം സ്വീകരിച്ചുകൊണ്ട് ശത്രുവിനെ നേരിടുവാനായിട്ട് മുൻപോട്ട് പോകും. കാലം ദുഷ്ടതയുള്ള ദോഷമുള്ള കാലമാണ്. ശത്രു ദോഷമുള്ളവനാണ്. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലമായി തീരും?
റോമലേഖനം
8:31. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ? സത്യം ആരൊക്കെ കെട്ടുന്നതിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. 6:14 നിങ്ങൾ ആരൊക്കെ സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു? പിശാച് പോഷ്ക് പറയുന്നവനാണ്. അവിശ്വാസികളായ യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ യേശു എന്താണ് പറഞ്ഞത്? യോഹന്നാൻ സുവിശേഷം 8:44. അവരുടെ പിതാവ് പോഷ്ക് പറയുന്നവനാണ്, എന്റെ അപ്പനാണെന്ന് പറയുന്നു.
And then he tells them many lies. He speaks out of his own character, for he's a liar and the father of lies.
അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണോ? അവൻ സംസാരിക്കുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത പറയുന്നു.
The last part of the verse is very important.
അവൻ സ്വന്തത്തിൽ നിന്ന് എടുത്ത പറയുന്നു.
But the believer whose life is controlled by truth, what will happen?
എന്നാൽ സത്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായ വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്?
The believer will defeat.
വിശ്വാസി പരാജയപ്പെടുന്നു.
The believer will defeat Satan because his life is controlled by truth.
വിശ്വാസിയുടെ ജീവിതം സത്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നതുകൊണ്ട് അവൻ പിശാചിന്റെ മേൽ ജയമെടുക്കും.
You see, the belt holds other parts of the armor together.
മറ്റു ആയുധങ്ങളെ സർവായുധത്തിന്റെ മറ്റു ഭാഗങ്ങളെ ചേർത്ത് ഇണക്കുന്നതാണ് സത്യമെന്ന്
അരക്കെട്ട്. That's why it's called the belt of truth.
അതുകൊണ്ടാണ് സത്യം അരക്ക് കെട്ടുക എന്ന് പറയുന്നത്.
So when the believer's life is controlled by truth,
വിശ്വാസിയുടെ ജീവിതം സത്യത്താൽ ഭരിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം സത്യമാണല്ലോ.
Jesus said, I am the way, the truth.
യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും.
So when the truth lives in you, Jesus lives in you.
സത്യം ആ യേശു നമ്മിൽ വസിക്കുമ്പോൾ,
and you are controlled by his word,
നിങ്ങൾ അവന്റെ വചനത്താൽ ഭരിക്കപ്പെടുമ്പോൾ,
what happens?
എന്താണ് സംഭവിക്കുക?
You are put on the belt of truth.
നിങ്ങൾ സത്യം അരക്ക് കെട്ടുന്നവരായി.
And that belt is very important.
ആ അരക്കെട്ട് ഏറ്റവും ശക്തമാണ്.
Because it holds all the other parts of the armor together.
മറ്റ് എല്ലാ ആയുധവർഗ്ഗത്തെയും കൂട്ടി ചേർത്ത് ഇണക്കുന്നത് ഈ ബെൽറ്റാണ്.
So that's why belt of truth is very important.
അതുകൊണ്ടാണ് സത്യം എന്ന ബെൽറ്റ് ഏറ്റവും പ്രാധാന്യമേറുന്നത്.
It is the infiltrating force in the life of the victorious.
വിജയാളിയായ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ഒരു വിശ്വാസിയുടെ ജീവിതത്തെ മുഴുവനും ഒരുമിച്ച് യുക്തമായി ചേർക്കുന്നത് ഈ ബെൽറ്റാണ്. ഒരു സംഭവം, പരമാർത്ഥഹൃദയമുള്ള വ്യക്തി, സുബോധമുള്ള ഒരു വ്യക്തി, അവന് ശത്രുവിനെ ഭയം കൂടാതെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയും. ഒരു സാധാരണ പടയാളിയുടെ ആയുധവർഗം പരിശോധിച്ച് നോക്കിയാൽ, ഈ ബെൽറ്റിൽ ചേർത്താണ് വാള് ഉറ വെച്ചിരിക്കുന്നത്.
Unless we practice the truth,
സത്യം നാം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ,
we cannot use the sword,
സത്യം അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ ഈ വാള് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല.
We cannot use the word of God,
ദൈവവചനം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല.
Because it's the word of truth,
കാരണം അത് സത്യത്തിന്റെ വചനമാണ്.
So once a lie gets into the life of a believer,
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പോഷക കടന്നു വരുമ്പോൾ,
everything begins to fall apart,
സകലവും തകർന്നു പോകാൻ തുടങ്ങും.
You know, King David, ദാവീദ്
രാജാവ്,
after committing adultery with Bathsheba,
ബത്ഷെബയുമായി വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ട ശേഷം,
for almost 1 year he hid that sin,
ആ പാപം ഒരു വർഷത്തോളം മറച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിച്ചു.
He planned the killing of Uriah the Hittite, the husband of
Bathsheba. ഭർത്താവായ ഹിത്തിനായ ഊരിയാവിനെ അവൻ കൊല്ലുന്നത് കൊന്നു.
After committing adultery with Bathsheba,
ബത്ഷെബയുമായി വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ട ശേഷമാണ് ഇങ്ങനെ ചെയ്തത്. ഏതാണ്ട് ഒരു വർഷത്തോളം
he kept that lie,
ഈ നുണ, ഈ പോഷ്ക മറച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിച്ചു.
David was confronted by Nathan.
നാഥാൻ പ്രവാചകൻ ദാവീദിനെ എതിരിട്ട്,
and Psalm 51,
51 സങ്കീർത്തനത്തിൽ,
confronted by Nathan,
നാഥാൻ പ്രവാചകൻ തന്റെ അടുത്ത് വന്ന ശേഷം അവൻ നിലവിളിക്കുന്നതാണ്, എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട്
കരുണയുണ്ടാകണം.
51 സങ്കീർത്തനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. ഒരു വർഷം അവൻ സത്യത്തെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. ആ പോഷകന്റെ പിന്നിൽ ഒളിച്ചിരിപ്പാൻ ശ്രമിച്ചു.
In Psalm 32,
32-ാം സങ്കീർത്തനത്തിലാകട്ടെ,
it's written much later,
അത് പിന്നീട് എഴുതപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ്.
It's after he has experienced forgiveness,
പാപക്ഷമ പ്രാപിച്ച ശേഷം എഴുതിയ സങ്കീർത്തനമാണ്.
And then what is he writing?
അവിടെ എന്താണ് താൻ എഴുതുന്നത്?
Blessed is he whose transgression is forgiven,
ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ.
Sin is covered,
യഹോവ അകൃത്യം കണക്കിടാതെ.
Blessed is the man unto whom the Lord imputes no iniquity,
ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
He says, when I hid my sin, my strength was sucked as a heap of salt,
ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, എന്റെ മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ അതുപോലെ വറ്റിപ്പോയി. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പോഷക കടന്നു കൂടുമ്പോൾ സകലവും താറുമാറായി പോകും. ആ ഒരു വർഷക്കാലത്തേക്ക് ദാവീദിന് തന്റെ ജീവിതത്തേക്ക് ചരിത്രത്തിൽ ഒന്നും രേഖപ്പെടുത്തുവാനില്ല.
32:5,
5-ാം വാക്യത്തിൽ താൻ തുടർന്ന് പറയുന്നത്, 3-ാം വാക്യം നമുക്ക് ആദ്യം
വായിക്കാം.
ഞാൻ മിണ്ടാതിരുന്നപ്പോൾ
my bones wasted away through my groaning all day long,
nithyamaya narakathalinte asthigal kshayichu poi.
Then verse 5 says,
5-ാം വാക്യം,
I acknowledged my sin to you,
ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു.
And I did not cover my iniquity,
എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല.
I said, I'll confess my transgressions,
എന്റെ ലംഘനങ്ങളെ ഏറ്റുപറയും, യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു.
Forgive the iniquity,
അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു.
You see, we can't hide the truth and expect God to give us victory,
സത്യം മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ദൈവം വിജയം നൽകുമെന്ന് പ്രതീക്ഷിക്കാൻ
സാധ്യത.
അതുകൊണ്ട് സത്യത്തിന്റെ ബെൽറ്റ് ഏറ്റവും സുപ്രധാനമാണ്.
2,
രണ്ടാമതായി,
shirt of righteousness.
നീതി എന്ന കവചം.
Ephesians 6:14.
നാലാമത്തെ ആറാമത്തെ പതിനാലാം
വാക്യം. Therefore having fastened on the belt of truth and having put on the breastplate of righteousness.
നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും കൊണ്ട് നിൽപ്പിൻ.
Psalm 51:51.
പതിനാലാം വാക്യം.
Deliver me from blood guiltiness, O God of my salvation, and my tongue will sing aloud of your righteousness.
രക്തപാതകത്തിൽ നിന്ന് പതിനാലാം വാക്യം. എന്റെ ദൈവമായ യഹോവേ, രക്തപാതകത്തിൽ നിന്നെ വിടുവിക്കണമേ, എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും.
You see, the breastplate of righteousness is a piece of armor. It is made of metal pieces. In the actual physical armor, it's made of metal pieces or it's made of chains.
ഒരു പടയാളിയുടെ ആയുധവർഗത്തിൽ തന്റെ താൻ ഉപയോഗിക്കുന്നതായ കവചം എന്നത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടുണ്ടാക്കിയതാണ്.
And this piece of armor covered the body from the neck to the waist.
കഴുത്ത് മുതൽ അര വരെയും ഉള്ളതായ ഭാഗത്തെയാണ് ഈ കവചം സംരക്ഷിക്കുന്നത്.
Both front and back.
മുൻപിലും പുറകിലും ഉള്ള കവചങ്ങളുണ്ട്.
And this actually symbolizes the believer's righteousness in the Lord Jesus.
കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസിക്കുള്ള നീതീകരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടേതായ നീതി ഒന്നുമില്ല. എന്നാൽ എന്താണ് സംഭവിച്ചത്? നാം കർത്താവായ യേശുക്രിസ്തു വിശ്വാസം അർപ്പിച്ചപ്പോൾ അവൻ നമ്മുടെ ശാപത്തെ ഏറ്റെടുത്തു, അവൻ നമ്മുടെ പാപത്തെ വഹിച്ചു, അവൻ നമ്മുടെ ലജ്ജയെ വഹിച്ചു, അവൻ നമ്മുടെ കുറ്റബോധം എടുത്തു. അവൻ എന്തോ മറ്റെന്ത് ചെയ്തു? അവന്റെ നീതി നമുക്കായി അവൻ നൽകി. ക്രൂശിന്മേൽ ഇത് രണ്ടും സംഭവിച്ചു.
2 Corinthians 5:21
പറയുന്നു അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. 2 Corinthians 5:21 പറയുന്നത് അവൻ തന്റെ നീതി നമുക്ക് നൽകി
എന്നാണ്.
പാപം അറിയാത്തവന് നമ്മൾ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി.
So God has imputed the righteousness of Jesus Christ upon us. Imputed righteousness.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി അവൻ ദൈവം നമുക്ക് നമ്മുടെ പേരിൽ കണക്കിടുകയാണ്.
But God also imparts righteousness into the life of a believer.
എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തന്റെ നീതി ദൈവം നൽകുന്നുമുണ്ട്.
Ephesians 4:24.
4:24.
And to put on the new self created after the likeness of God in true righteousness and holiness.
സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളി.
Romans 8:4. 8:4. In order that the righteous requirements of the law might be fulfilled in us who walk not according to the flesh but according to the spirit.
ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ.
We who are incapable to do right.
നീതി ചെയ്യുവാനായിട്ട് കഴിവില്ലാത്തവരായ നാം.
Have trusted in the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തു വിശ്വാസം അർപ്പിച്ചപ്പോൾ.
He clothed us with his robe of righteousness.
അവൻ തന്റെ നീതി വസ്ത്രം നമ്മെ ധരിപ്പിച്ചു.
So that we are accepted by God.
അത് മുഖാന്തരം ദൈവം നമ്മെ നമുക്ക് ദൈവസന്നിധിയിൽ സ്വീകാര്യരായി.
And then he imparts his righteousness into our lives.
അത് മാത്രമല്ല, അവൻ തന്റെ നീതി നമുക്ക് നൽകുകയും കൂടിയാണ്.
By the power of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് അവൻ തന്റെ നീതി നമുക്ക് നൽകുന്നത്.
So that we can live right.
അതുകൊണ്ട് നമുക്ക് നീതിമാന്മാരായി ജീവിക്കാനായിട്ട്
കഴിയും.
നമുക്ക് ശരിയായി ചിന്തിപ്പാൻ കഴിയും.
We can feel right.
നമുക്ക് ശരിയായി ചിന്തിപ്പാനായിട്ട് കഴിയും.
We can do right.
നമുക്ക് സത്യമായത് നീതിയായുള്ളത് ചെയ്യുവാൻ കഴിയും.
You can put on the belt of truth and the breastplate of righteousness. സത്യം
സത്യത്തിന്റെ ബെൽറ്റ് കെട്ടുകയും നീതി എന്ന കവചം ധരിക്കുകയും ചെയ്യുമ്പോൾ നാം ആത്മവിശ്വാസമുള്ളവരായി തീരും.
Satan is the accuser.
പിശാച് അപവാദിയാണല്ലോ.
But he cannot accuse the believer who is living a godly life in the power of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിശുദ്ധ ജീവിതം ഭക്തിയുള്ള ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിയെ അപവാദം പറവാനായിട്ട് പിശാചിനെ കഴിയുകയില്ല. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക.
The life we live,
നമ്മുടെ ജീവൻ, ഒന്നില്ലെങ്കിൽ പിശാചിന്റെ പോരാട്ടത്തിന് എതിരായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ പിശാചിന് നമ്മെ പരാജയപ്പെടുത്തുക അനായാസകരമായ കാര്യമായി മാറ്റും. 2 Corinthians 6:7 ഇനി വായിച്ചു
നോക്കുക. And the power of God with the weapons of righteousness for the right hand and for the left.
സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടതും വലതും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചിട്ടു.
ബൈ ട്രൂത്ത്ഫുൾ സ്പീച്ച് എന്ന് പറയുന്നത്
സ്നേഹം സത്യം സെപ്പറേറ്റ്. സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടതും വലതും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചു.
So when Satan accuses the Christian, before the throne room of God.
ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വിശ്വാസിയുടെ മേൽ അപവാദം ചെലുത്തുവാനായിട്ട് പിശാച് ശ്രമിക്കുമ്പോൾ,
it's the righteousness of Jesus Christ that assures the believer of his salvation.
തന്റെ രക്ഷയെ കുറിച്ച് വിശ്വാസിക്ക് ഉറപ്പ് നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന നീതിയാണ്.
But our positional righteousness in Christ without practical righteousness in the daily life.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന നീതീകരണം കൂടാതെ അനുദിന ജീവിതത്തിൽ നാം നീതി ഉള്ളവരായി തീരുന്നില്ല എങ്കിൽ,
that only gives Satan opportunity to attack.
പിശാചിനെ നമ്മെ തോൽപ്പിക്കുവാനായിട്ട് അവസരങ്ങളെ നൽകിയത്രേ നാം ചെയ്യുന്നു.
So let's not play the hypocrite.
അതുകൊണ്ട് കപടഭക്തിക്കാരായി തീരരുത്.
Let us live truthful.
നമുക്ക് സത്യസന്ധരായി ജീവിക്കാം.
Righteous lives.
നീതിയുള്ള ജീവിതം നയിക്കാം.
Because the Holy Spirit lives in us.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതുകൊണ്ട്
we can think right.
നമുക്ക് ശരിയായി ചിന്തിപ്പാൻ കഴിയും.
We can feel right.
നമുക്ക് ശരിയായ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയും. നമുക്ക് സത്യമായത് പ്രവർത്തിപ്പാൻ
കഴിയും.
കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ അതിന് സഹായിക്കുന്നു. നമുക്ക് ഇവിടെ നിർത്താം. നിങ്ങൾ ക്ഷീണിച്ചു എന്ന് എനിക്കറിയാം. ആത്മീയ പോരാട്ടത്തെ കുറിച്ച് തളർന്നിരിക്കുമ്പോൾ സംസാരിക്കുക അസാധ്യമാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വീട്ടിൽ പോയി നിങ്ങൾക്ക് ശ്രമിക്കാം. നാം ഒരു പോരാട്ടത്തിലാണ് എന്നുള്ളത് വിസ്മരിക്കരുത്. ഇത് ഒരിക്കലും മറക്കരുത്. നാം കളിസ്ഥലത്തല്ല, യുദ്ധക്കളത്തിലാണ്. ജയം നമ്മുടേതായി തീർന്നിരിക്കുന്നു. നാം ജയാളികളായിട്ടാണ് നിൽക്കുന്നത്. കാൽവരക്രൂശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി നിവർത്തിച്ചതിലുള്ള വിശ്വാസത്തിൽ അത്രയും നാം ജയാളികളായി
തീർന്നിരിക്കും.
നാം ക്രിസ്തു യേശുവിൽ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പോരാട്ടത്തിൽ ഏർപ്പെടാം. ജയാളികളായി തന്നെ ഈ പോരാട്ടത്തിൽ ഏർപ്പെടാം. യുദ്ധത്തിന് ജയത്തിന് വേണ്ടി അല്ല പോരാടുന്നത്, ജയാളികളായിക്കൊണ്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെടാം. യാക്കോബിന്റെ ലേഖനം 4:7 ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്തേൽപ്പേ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. 8 ദൈവത്തോട് അടുത്തേൽവേ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തേൽപ്പേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കേട്ട വചനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് സർവായുധവർഗം ധരിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്തേൽപ്പാൻ തക്കവണ്ണം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകളിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ജയം എടുത്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജയം ധരിച്ചുകൊണ്ട് കർത്താവേ ലോകത്തിൽ പിശാചിനോട് എതിർത്തേൽപ്പാൻ തക്കവണ്ണം സത്യത്തിന്റെ സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പിന്നെയും ശക്തരാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വസിക്കുമാറാക്കിയ നിന്റെ പരിശുദ്ധാത്മാവിനാൽ പിശാചിന്റെ ശക്തികളോട് എതിർത്തേൽപ്പാൻ തക്കവണ്ണം സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കേൾക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.